بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, മലായ റബ്ബിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. ദാനധർമ്മങ്ങളുടെ മഹത്വങ്ങൾ, അനിവാര്യതകൾ, ആവശ്യങ്ങൾ തുടങ്ങി ഏതാനും വിഷയങ്ങളാണ് നമ്മളൊരു ഖുതുബയായി ഇവിടെ ഇന്ന് ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നമുക്കൊരു ജീവൻ കിട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹത്താൽ നമുക്ക് അനുഗ്രഹങ്ങൾ പലതായി ചൊരിയുകയും അവൻ നമ്മെ ധന്യരാക്കുകയും ചെയ്തു. ഈ പുരുഷായുസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുച്ഛമാണ്. 60കൾ പിന്നിടുന്നവർ വളരെ വിരളം എന്ന് പറയപ്പെടുമ്പോൾ, അറുപതുകളെ പിന്നിട്ടവർ സിംഹരും എവിടേക്ക് പോയി? അവർ ദുനിയാവിൽ അവർക്ക് നിശ്ചയിച്ച അവധി അത് പൂർത്തിയാക്കി പരലോകയാത്രയിലായി. ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യന് യാത്രയാകുന്ന സമയവും അതിനപ്പുറവും മനുഷ്യന്റെ ആഗ്രഹം ഈ ഭൗതികതയിലേക്ക് മടങ്ങി തനിക്കായി വല്ല നന്മയും ചെയ്ത് സുഹൃതമനുഷ്ഠിച്ച് ആത്മീയമായി ധന്യമായ ഒരു ജീവിതം. പക്ഷെ അത് അസാധ്യമായ സംഗതിയാണ്. പ്രസ്തുത ചിന്ത അസ്ഥാനത്വമാണ്. ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവർ ഈ ഭൗതികതയിലേക്ക് അവർക്കൊരു മടക്കം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ അവർ ഈ ഭൗതികതയിൽ ഭൗതികമായി ഒന്നും കൊയ്യാൻ മനസ്സുവെക്കുകയോ അതിന് പരിശ്രമിക്കുകയോ ഇല്ല. പ്രത്യുത അവർ ഇവിടെ ഒരു സൽക്കർമ്മമനുഷ്ഠിച്ച് ആ ഒരു ജീവിതം കഴിച്ചുകൂട്ടാൻ മാത്രമാണ് പരിശ്രമിക്കുക. മരണാസന്നനായ വ്യക്തിയുടെ ആഗ്രഹമെന്ത് എന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മ റസഖനാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകും മൗത് ഫയഖൂൽ ربي لولا اخرتني الى اجل قريب فاصدق واكن من الصالحين ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون ഇവിടെ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്തുന്നുണ്ട്. മരണത്തീയതി വന്നെത്തിയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് അല്പം പോലും ആയുസ് ഈ ദുനിയാവിൽ നീട്ടിയിടൂല. അത് അല്ലാഹുവിന്റെ അലംഘനീയമായ തീരുമാനം. ഡേറ്റ് ഓഫ് ഡെത്ത്, മരണ തീയതി വന്നാൽ ഈ ദുനിയാവിനോട് അവൻ നിർബന്ധമായും പടിയിറങ്ങിയേ മതിയാകൂ. ദുനിയാവിനോട് പടിയിറങ്ങുന്ന മനുഷ്യൻ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ റൂഹിനെ തിരിച്ചേൽപ്പിക്കുവാനുള്ള സമയമെടുത്താൽ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ് ഫഅസ്സദഖ്. ഒരു അടുത്ത അവധി റബ്ബെ എനിക്ക് നീ നീട്ടിയിടാത്തത് എന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നീ നീട്ടിയിട്ട് തരേണമേ. ഫഅസ്സദഖ്, അല്പം സമയം ഈ ഭൗതികതയിൽ എനിക്ക് ഏറെ കിട്ടിയാൽ ഞാൻ ദാനധർമ്മം ചെയ്തുകൊള്ളാം. വഅകും മിനസ്വാലിഹീൻ, ഞാൻ സൽവൃത്തരിൽ ഒരാളായി ജീവിക്കാം. ഇതാണ് മനുഷ്യന്റെ, മരണാസന്നനായ മനുഷ്യന്റെ തേട്ടം, അവന്റെ ഉൾവിളി. പക്ഷേ അത് അസ്ഥാനത്താണ്. കാരണം മലക്കുൽ മൗത്ത് വന്ന് കവാടം മുട്ടി ആത്മാവിന് തിരിച്ചു ചോദിച്ചാൽ പിന്നെ മലക്കുൽ മൗത്തിൽ നിന്ന് തെന്നിമാറാനോ വഴുതിമാറാനോ ഒളിഞ്ഞിരിക്കാനോ വിമ്മിഷ്ടം പ്രകടിപ്പിച്ച് പിന്തി നിൽക്കാനോ അവസരമല്ല. എല്ലാവർക്കും മലക്കുൽ മൗത്തിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി കീയൊതുങ്ങാനേ കഴിയൂ. അല്ലാഹു റൂഹ് തിരിച്ചു വാങ്ങാൻ മലക്കുൽ മൗത്തിന് കൊടുത്ത ആ സമയം അത് ആ ദൗത്യം മലക്കുൽ മൗത്ത് നിർവഹിക്കുക തന്നെ ചെയ്യും. മനുഷ്യർ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും പിറകെയാണ്. ആ സമയവും മനുഷ്യൻ ആഗ്രഹിക്കും. അവിടെ ആഗ്രഹം അല്പം ജീവിക്കാനാണ്. എന്തിനാണ് ആ ജീവിതം? ഗതകാലങ്ങളെപ്പോലെയുള്ള ജീവിതമല്ല. ഗതകാലങ്ങൾ അശ്രദ്ധയിലായിരുന്നു, ഇത് ശ്രദ്ധാപൂർവം ജീവിതമാണ്. എന്തിനാണ് ശ്രദ്ധ? സൽപ്രവൃത്തി ചെയ്യുവാൻ, ദാനധർമ്മം നിർവഹിക്കുവാൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മരണാസന്നനായ മനുഷ്യന്റെ മരണവേളയിലുള്ള ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഫഅസ്സദഖ്, ഞാൻ സദക ചെയ്തുകൊള്ളാം, ദാനധർമ്മം നിർവഹിക്കാം എന്നത് പ്രത്യേകം എടുത്തു പറയണം. സൽപ്രവൃത്തികൾ ദാനധർമ്മം മാത്രമല്ല, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ജിഹാദുണ്ട്, പലതുമുണ്ട് സൽപ്രവൃത്തികൾ. ഖുർആൻ പാരായണം തുടങ്ങി പുണ്യപ്രവൃത്തികൾ, അത് നീണ്ട നിരയാണ്, അതിന്റെ ഗണം ഏറെ വലുതാണ്. പക്ഷേ മരണാസന്നനാകുന്ന മനുഷ്യൻ അവൻ ദാനധർമ്മം നിർവഹിക്കുവാൻ അത്തരുണത്തിൽ ആഗ്രഹിക്കും. ആയുസ് നീട്ടിക്കിട്ടിയെങ്കിൽ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ദാനധർമ്മം എന്ന സൽപ്രവൃത്തിയുടെ മഹത്വവും പ്രാധാന്യവുമാണ് അത് അറിയിക്കുന്നത്. ദുനിയാവിൽ ജീവിച്ച കാലയളവിൽ മനുഷ്യൻ ലുബ്ധനായി, പിശുക്കനായി, സ്വാർത്ഥനായി ജീവിച്ചു. അതുകൊണ്ട് തന്നെ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാതെ, ദാനധർമ്മങ്ങൾ നിർവഹിക്കാതെ അവൻ എല്ലാം തനിക്കെന്ന ഭാവേനെ കെട്ടിപ്പൂട്ടി വെച്ചു. മലക്കുൽ മൗത്തിനെ മുന്നിൽ കാണുമ്പോഴാണ് ഈ കെട്ടിപ്പൂട്ടിയതെല്ലാം വൃഥാവേലയായിരുന്നു, അത് തനിക്ക് അനുകൂലമായതല്ല, പിന്നെയോ തനിക്ക് പ്രതികൂലമായിട്ടാണ് ഞാൻ കെട്ടിപ്പൂട്ടിയതെന്ന് അവന് ബോധ്യപ്പെടുന്നത്. മരണം യാഥാർത്ഥ്യങ്ങൾ കൊണ്ടാണ് വരിക. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, ആ യാഥാർത്ഥ്യങ്ങളിൽ ഒരു യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മരണവേളയിലുള്ള ആ വിളി അത് വൃഥാവേലയാണ്, അത് ഫലം കാണാത്ത വിളിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ഈ ദുനിയാവിലെ നിയമവും തീരുമാനവും മരണമാസന്നായാൽ പിന്നെ അവധി നീട്ടിയിടില്ല എന്നുള്ളതാണ്. വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ഒരു മനുഷ്യനെയും അതിൻ്റെ മരണത്തീയതി മരണസമയം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിന്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദുനിയാവിൽ അല്ലാഹു പുരുഷായുസ്സിട്ട് ആരോഗ്യം നൽകി സമ്പത്ത് നൽകി ആദരിച്ചിട്ടുണ്ട്. ആ പുരുഷായുസ്സിൽ ചെലവഴിക്കേണ്ടത് ചെലവഴിച്ച് ജീവിക്കാനാണ്. വഅംഫിഖു മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം ഉപജീവനമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്നുള്ളതാണ്. അള്ളാഹു ഉപജീവനമേകിയതെല്ലാം ചെലവഴിക്കാൻ ആഹ്വാനം ചെയ്യാൻ കൽപ്പിക്കാൻ അള്ളാഹ്ക്ക് അധികാരമുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആജ്ഞാപിച്ചിട്ടില്ല, ആഹ്വാനം ചെയ്തിട്ടില്ല. പ്രത്യുത മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് അല്പം ചെലവഴിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ അല്പം ചെലവഴിക്കാനുള്ളത് അതിൽ പിശുക്കി ലുബ്ധനായി ജീവിച്ച മനുഷ്യൻ എത്ര അന്യായക്കാരനാണ്, അനീതിക്കാരനാണ്. മരണവേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം മാനിച്ച് നീട്ടിയിട്ടില്ലെങ്കിൽ, അവൻ ആയുസ് നീട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു അനീതിക്കാരനാണോ? ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തും നീതിമാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുരുഷായുസ്സേകി, അവനെ പലതുകൊണ്ടും ആദരിച്ചു, വിധിവിലക്കുകൾ അവതരിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മത്തിന് കൽപ്പിച്ചു, അതിന്റെ മഹത്വങ്ങൾ അവനെ പഠിപ്പിച്ചു. പിശുക്കി വെച്ചാൽ, ലുബ്ധനായി ജീവിച്ചാൽ അതിന്റെ കെടുതികളും വിപത്തുകളും അള്ളാഹു മനുഷ്യനെ അറിയിച്ചു. എന്നിട്ടും മനുഷ്യർ സ്വാർത്ഥനായി ലുബ്ധനായി ഈ ദുനിയാവിൽ ജീവിക്കണം. ഇവിടെ ഓരോരുത്തർക്കും മരണത്തിന്റെ വിളിയാളുണ്ട്. മരണദൂതന് മുമ്പിൽ നിർബന്ധമായും മലർന്നു കിടക്കേണ്ട ഒരു നാളെ ഓരോരുത്തരെയും തേടി വരാനുണ്ട്. ആ മരണവേളയിൽ മനുഷ്യ മനസ്സിന്റെ ഇംഗിതം, മനുഷ്യ മനസ്സിന്റെ തേട്ടം അതെന്തി എന്നുള്ളത് അറിയുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനമാണ് നമ്മൾ കേട്ടത്. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദഖ്, റബ്ബേ എന്റെ അവധി അല്പം നീട്ടിയിട്ട് തരേണമേ, ഞാൻ ദാനം ചെയ്തു കൊള്ളാം. ഇത് മനുഷ്യന്മാർ മരിക്കുന്ന സമയത്ത് പറയുന്നതാണ്. മനുഷ്യന്മാർ മരണവേളയിൽ അള്ളാഹനോട് അഭ്യർത്ഥിക്കുന്നതാണ്, പക്ഷേ അത് ആ സമയത്ത് ഫലം കാണാത്ത അഭ്യർത്ഥനയാണ്. എന്തു വേണം നമുക്ക്? അല്ലാഹു ഏകി ഈ പുരുഷായുസ്സിൽ നമ്മളുടെ മേലുള്ള ധർമ്മം ഓർമ്മിച്ച് നമ്മൾ നൽകേണ്ടത് നൽകി നമ്മളുടെ സ്വത്തിനെ നമ്മൾ പോഷിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ, അതിൻ്റെ മഹത്വം നമ്മൾ ധാരാളം കേൾക്കേണ്ടായി. സ്വത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനുഷ്യർ ഭയക്കേണ്ടതില്ല, നഷ്ടം ഒരാളും പേടിക്കേണ്ടതില്ല. എന്താണ് പ്രമാണവചനങ്ങൾ ആ വിഷയത്തിൽ നമ്മളോട് ഓതുന്നത്? അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാവുകളിലും പകലുകളിലും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവർ, സിറൻ വഅലാനിയ രഹസ്യമായും പരസ്യമായും. അപ്പൊ രാപ്പകൽ ഭേദമന്യെ, രഹസ്യ പരസ്യ വ്യത്യാസമന്യെ പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ അല്ലതീന യുൻഫിഖൂൻ അംവാലഹു ബില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിങ്കൽ പ്രതിഫലം മഹത്തരമാണ്, പ്രതിഫലം ഉറപ്പാണ്. വല ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയക്കണ്ട. വലഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. അപ്പൊ ദാനധർമ്മങ്ങൾ അതിന് കൂലി ഉറപ്പാണ്, അത് റബ്ബ് ബാധ്യതയേറ്റ കാര്യമാണ്. അവർക്ക് പേടിക്കേണ്ട, സ്വത്തിന്റെ വിഷയത്തിൽ പേടിക്കേണ്ട, മക്കളുടെ വിഷയത്തിൽ പേടിക്കേണ്ട, സ്വന്തത്തിന്റെ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല, അവർക്ക് ഭയക്കണ്ട. അതേപോലെ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. ഇന്നലകളെ ഓർത്ത് അല്ലെങ്കിൽ താൻ ശേഷിപ്പിക്കുന്നതിനെ ഓർത്തൊന്നും ദുഃഖിക്കേണ്ടുന്ന അവസ്ഥ ഒരിക്കലും അത്തരക്കാർക്കില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഈ ആയത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ, ഇതേപോലെ മറ്റൊരായത്തിൽ ഇതേ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഇക്കാര്യങ്ങൾ ഉണർത്തിയത് കാണാൻ സാധിക്കും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ സുമ്മ ലാ യുതബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യുന്നവർ, ചെലവഴിക്കുന്നവർ. സുമ്മ ലാ യുതബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദ, ദാനം ചെലവഴിച്ചിട്ട് പിന്നെ അതിനെ തുടർന്ന് ആ ചെലവഴിച്ചത് എടുത്തു പറയുന്ന പ്രവണത അവർക്കില്ല. അതേപോലെ തന്നെ വലാ അദ, ചെലവഴിച്ചു അതിനെ തുടർന്ന് ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ സൃഷ്ടിക്കർ, ആർക്ക് നേരെ, ആരാണ് വാങ്ങിയത് ഓൽക്ക് നേരെ, ഇങ്ങനെയൊന്നുമില്ലാതെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ എന്താ അവരുടെ പ്രത്യേകത? ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കവരുടെ കൂലി തന്റെ റബ്ബിങ്കൽ ഉണ്ട് എന്നാണ്. പറച്ചവനടുത്ത് അവർക്ക് മഹത്തായ കൂലിയുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഖൗഫ് പേടിയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ, സഹോദരന്മാരെ, ദുഃഖം വിഷയമില്ലാത്തവരാരൊക്കെ, പേടി വിഷയമില്ലാത്തവരാരൊക്കെ, അള്ളാഹുവിൽ നിന്ന് കൂലി മോഹിക്കാത്തവരാരൊക്കെ, പ്രമാണവചനങ്ങൾ, വിശുദ്ധ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ നമ്മളോട് ഓതുമ്പോൾ, ഈ പ്രമാണവചനങ്ങൾ കേൾക്കുന്ന, വായിക്കുന്ന നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ അലസതയിൽ അലോസരപ്പെട്ട് അതിൽ പേടി, ദാനധർമ്മം നിർവഹിക്കുന്നതിൽ പേടി, ചിലർക്ക് ദുഃഖം, നിർവഹിച്ചു കഴിഞ്ഞാൽ പോയല്ലോ, ഈ രീതിയിൽ ഒരവസ്ഥയാണ് എങ്കിൽ നമ്മളും പ്രമാണ വചനങ്ങളും എവിടെ, നമ്മളും തെളിവുകളും എവിടെ? ദാനധർമ്മം നിർവഹിക്കുന്ന വിഷയത്തിൽ അതിന്റെ മഹത്വങ്ങൾ അറിയിക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലതും നമ്മൾ ഈ മുമ്പറിൽ നിന്ന് കേൾക്കേണ്ടായി. മിൻ ഖൈരിൻ വഹുവ യുഖ്ലിഫു, നമ്മൾ നമുക്കായി ശേഷിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ചെലവഴിക്കുന്ന നന്മകളാണ്. ചെലവഴിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് സ്വത്താകാം, ഭക്ഷണങ്ങളാകാം, വസ്ത്രങ്ങളാകാം, ഏതൊരു നന്മയാണോ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അതാണ് നമ്മൾ നമുക്കായിട്ട് ശേഷിപ്പിക്കുന്നത്. ആളുകളുടെ ചിന്തയും ഗണനയും ഭൗതികതയിൽ ജീവിക്കുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളിൽ മനുഷ്യർ സ്വാധീനിക്കപ്പെടും. ചെലവഴിക്കാതെ ശേഷിപ്പിക്കുന്നതെന്തോ അതാണ് തനിക്ക് ശേഷിക്കുന്നത് എന്നാണ് ആളുകളുടെ വിചാരണ. അത് നമ്മൾ നമുക്ക് ശേഷിപ്പിക്കുന്നതല്ല. നമ്മൾ ചെലവഴിക്കാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എടുത്തു വെക്കുന്നത് അത് നമ്മളുടെ ശേഷക്കാർക്ക് ഉള്ള വകുപ്പാണ്. അത് അവർ വീതിച്ചെടുക്കുന്നതാണ്, അത് അവർ മൂപ്പോരിയാർക്ക് കുറച്ച് ഒരു ആർക്ക് എന്നതിൽ സംസാരിച്ച് തർക്കിച്ച് വീതിക്കുന്നതാണ്. നമുക്ക് ശേഷിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ശേഷിപ്പിക്കുന്നത് നമ്മൾ ചെലവഴിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെലവഴിച്ചത് നമുക്കായി ശേഷിപ്പിക്കും എന്ന് പറയണം. എങ്ങനെ ശേഷിപ്പിക്കും? നമ്മൾ ചെലവഴിച്ചത് എത്രയാണോ അത്രയല്ല. പിന്നെയോ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ അലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അംഫഖ ബിഉദ്ലി തംറത്തിൻ, ഒരാൾ ഒരു കാരക്കയുടെ വലിപ്പം അല്ലെങ്കിൽ കാരക്കയ്ക്ക് സമാനം ചെലവഴിച്ചാൽ, ഇതിൽ തമ്രന്ന തമ്രന കാരക്ക, കാരക്കയ്ക്ക് എത്ര വലിപ്പമുണ്ട് അതിന് തത്തുല്യമായത് ഒരാൾ ചെലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് തന്റെ വലത് കൈയിൽ സ്വീകരിക്കുമെന്നാണ്. യതഖബ്ബലു അല്ലാഹു ബിയമീനിഹി, അല്ലാഹു തന്റെ വലത് കൈയിൽ അത് സ്വീകരിക്കുന്നതാണ്. നമ്മളൊരു സാധുവിന്റെ കയ്യിലാണ് വെക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പോഷിപ്പിക്കും വളർത്തും സ്വർഗത്തിൽ. എങ്ങനെ പോഷിപ്പിക്കും വളർത്തും? മനുഷ്യർ ഇപ്പോ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമ യുറബ്ബി അഹദുക്കും ഫുലൂവഹു, നിങ്ങളിൽ ഒരാൾ അയാൾക്കൊരു കുതിരക്കുഞ്ഞിനെ, കുതിരക്കുഞ്ഞിനെ അതാണ് ഫുലൂവ് വളർത്താനുണ്ടെങ്കിൽ എത്ര ഓമനിച്ചാണ് വളർത്തുക? ഓരോരുത്തർ ചെറിയ ചെറിയ കാലികളാണെങ്കിൽ പോലും, ഒരു പൂച്ചക്കുട്ടിയാണെങ്കിൽ വരെ ചിലർ ഓമനിച്ച് വളർത്തും. എങ്ങനെ വളർത്തും? അതൊരു കുതിരക്കുട്ടിയാണെങ്കിൽ എത്ര ഓമനിച്ചാണ് അതിനെ വളർത്തുക? ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദാനധർമ്മത്തെ പോഷിപ്പിക്കും വളർത്തുമെന്നാണ്. മരിച്ച് മൺമറഞ്ഞ് നമ്മൾ പരലോക കോടതിയിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗം അനന്തരമെടുക്കുമ്പോൾ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്വർഗം അനന്തരമെടുക്കുമ്പോൾ നമ്മൾ നിർവഹിച്ച ആ കാരക്ക അതിന് തുല്യമായ ദാനം അതെന്താവട്ടെ, അത് പർവ്വത സമാനം വളർന്നു പോഷിച്ചു നിൽക്കുന്നത് കാണാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ദാനധർമ്മം അത് ചെറുതാണെങ്കിലും അത് നമ്മൾ നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. ദാനധർമ്മം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം, അതിനാൽ നമ്മൾ നമുക്ക് നേടുന്നത് അതാണ് നമുക്ക് ശേഷിക്കുന്നത്. എങ്ങനെ ശേഷിക്കുന്നത്? നിർവഹിച്ചതുപോലെയല്ല, പിന്നെയോ ഗംഭീരമായി വലുതായിട്ടാണ്. അതാണ് മസലുൽ ലദീന യുൻഫിഖൂൻ അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശ വല്ലാഹു വാസിഉൻ അലീം. ചെലവഴിക്കുന്നതിന്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചപ്പോൾ, അതിന്റെ ഉപമ അറിയിച്ചപ്പോൾ, ഒരാൾ ചെലവഴിക്കുന്നത് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ, ഒരു കതിർക്കുല അതുപോലെയാണ്, ഒരു ധാന്യമണി അത് ഏഴ് കതിർക്കുലകളെ വിളയിപ്പിച്ചു. ഏഴ് കതിർക്കുലയിൽ ഓരോന്നിലും നൂറ് ധാന്യമണികൾ എന്ന പോലെ പോഷിപ്പ്. ഒന്നാണ് മൂപ്പര് നട്ടത്, പക്ഷെ അത് ഏഴ് കതിർക്കുല വിളയുകയാണ്. ഓരോ കതിർക്കുലയിലും നൂറ് വീതം ധാന്യമണികൾ. അപ്പത്ര ഒരു റിയാൽ കൊടുത്താൽ 700 റിയാൽ കൊടുത്ത മേനിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ഇരട്ടിപ്പിക്കണം. അവിടെയും തീർന്നില്ല, വല്ലാഹു യുദായിഫു ലിമൻ യശ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും ഇരട്ടിപ്പിക്കും എന്ന് പറയുമ്പോൾ, നമ്മൾ ചെറുതാണ് ദാനം ചെയ്യുന്നതെങ്കിലും ആ ദാനം ചെയ്യുന്നതിൻ്റെ മഹത്വം, അതിനൊക്കെ എന്തു വേണം? നമുക്ക് നല്ല മനസ്സ് വേണം, നമ്മുടെ നിയ്യത്ത് ശരിയാകണം. ദാനധർമ്മം നിർവഹിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ വിചാര വികാരങ്ങൾ എന്ത് എന്നുള്ളത് മുഖ്യ വിഷയം. അപ്പോഴാണ് ദാനധർമ്മങ്ങൾക്കുള്ളതായ ഈ പോഷിപ്പും വളർച്ചയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദാനധർമ്മങ്ങൾ നമ്മുടേത് അത് അള്ളാഹുവിങ്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. പടച്ച തമ്പുരാൻ അതെങ്ങനെ സ്വീകരിക്കുന്നു, നമുക്കായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. യംഹഖുല്ലാഹു റിബ വയർബു സദഖാത്ത്, സദഖാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തും എന്നാണ്. യർബു അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പോഷിപ്പിക്കും. അതൊരിക്കലും ശോഷിക്കുന്ന ചുരുങ്ങുന്ന അവസ്ഥയല്ല, നമുക്കായി അത് വളരുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതേപോലെ ചെലവഴിച്ചാൽ കുറയൂലേ എന്നുള്ള ഒരു മനസ്ഥിതി മനുഷ്യ സഹജമാണ്. പക്ഷേ പ്രമാണവചനങ്ങൾ ആ മനുഷ്യ മനസ്സിനെ ചികിത്സിക്കണം. ഒരിക്കലുമല്ല. ഇബ്നു ആദം അൻഫിക് അൻഫിക് അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതൊക്കെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ പറഞ്ഞതായി, ഇബ്നു ആദം മനുഷ്യ അൻഫിക് നീ ചെലവഴിച്ചോ, അൻഫിക് അലൈ നിനക്ക് ഞാൻ ചെലവേകും. നമ്മൾ ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെലവ് തരും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പടപ്പുകളെ പരിഗണിക്കുന്നുവെങ്കിൽ, ദാനധർമ്മങ്ങളിലൂടെ പരിഗണിക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് നമ്മളെ പരിഗണിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അവസ്ഥ ഉണ്ടാകും. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അല അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ. മുആദ്, അബ്വാബുൽ ഖൈർ നന്മയുടെ കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ കുറേ വേദികളുണ്ട്, നന്മക്ക് കുറേ മുഖങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസ്സദഖതു തുതുഫിഉൽ ഖതീഅ كما يطفئ الماء النار او كما قال صلى الله عليه وسلم ദാന ധർമ്മങ്ങൾ തെറ്റുകുറ്റങ്ങളെ പോക്കും കഴുകും. എങ്ങനെ? വെള്ളം തീനെ അണക്കുന്നത് പോലെ. പാപങ്ങൾക്ക് പരിഹാരമാണ് ദാന ധർമ്മങ്ങൾ. നമ്മളുടെയൊക്കെ നിത്യജീവിതം അതിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ധാരാളം തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ എണ്ണാനും നമുക്കായി കാണാനുമുണ്ട്. ഈ തെറ്റുകുറ്റങ്ങളുമായി നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ ഉയർത്തെഴു നിൽക്കുക, പടച്ച നമ്പുരാൻ മുമ്പിൽ വിചാരണക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമല്ലേ? ഈ തെറ്റുകൾ മായ്ക്കപ്പെടാൻ, പൊറുക്കപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കാര്യകാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സദഖകൾ, ദാനധർമ്മങ്ങൾ. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? വെള്ളം തീനെ കെടുത്തുന്നത് പോലെ, അണക്കുന്നത് പോലെ ദാനധർമ്മങ്ങൾ മനുഷ്യരുടെ പാപങ്ങളെ അണക്കും കഴുകും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതേപോലെ സനാഇഉൽ മഅറൂഫ് തഖി മസാരി അസ്സു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുഹൃതങ്ങൾ പ്രവർത്തിക്കൽ, അതിൽ ദാനധർമ്മങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെട്ട വിഷയമാണ്. മോശമായ പതനങ്ങളിൽ നിന്ന്, മുസീബത്തുകളിൽ അധപ്പതിക്കുന്നതിൽ നിന്ന്, ദുരന്തങ്ങളിൽ കൂപ്പുകുത്തുന്നതിൽ നിന്ന് മനുഷ്യന്മാരെ കാക്കും എന്നാണ്. മനുഷ്യന്മാരെ കാക്കും. അതുകൊണ്ടാണ് മുസീബത്തുകളിൽ അകപ്പെട്ടവരോട് വരെ പൂർവികരുടെ വസീയത്ത് കാണാൻ സാധിക്കും, പൂർവികരുടെ വസീയത്ത് കാണാൻ സാധിക്കും. ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, ദാനം ചെയ്യാൻ, രോഗം കൊണ്ട് വലയുന്ന, ക്ലേശപ്പെടുന്ന, വേദനയിൽ പുളയുന്ന ചിലരെ ഉപദേശിച്ചത് കാണാൻ സാധിക്കും. ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അഗതികൾക്ക്, അനാഥർക്ക്, അപലരായ ആളുകൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. വെള്ളമില്ലാതെ ക്ലേശപ്പെടുന്നിടത്ത് കിണറ് കുത്തിയിട്ട് അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. അതിനാൽ ഫലമുണ്ടായതിന്റെ ചരിത്രങ്ങൾ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അരുളും, അല്ലാഹു അനുഗ്രഹിക്കും. എപ്പോ? നമ്മളുടെ കയ്യഴവ് അത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുമ്പോൾ. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഒരു സഹാബി പറയാണ്, അദ്ദേഹം ഒരു വഴിയെ നടക്കുമ്പോൾ തലക്ക് മുകളിൽ ഒരു കാർമുകിൽ മഴ പെയ്യാൻ പോവുക, കാർമുകിൽ ഇരുട്ട് മുറ്റി മഴ പെയ്യാനെന്നോണം ഒരുങ്ങി നിൽക്കുന്ന കാർമുകിൽ, അയാൾ ആ കാർമുകിലിൽ നിന്ന് ഒരു അശരീരികൾക്കാണ് ശബ്ദം. എന്താ ശബ്ദം? ഇസ്ബി ഹദീഖത്ത ഫുലാൻ, ഇന്ന വ്യക്തിയുടെ തോട്ടം പോയി നനക്കാനാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പറഞ്ഞ് ആ വ്യക്തിയുടെ തോട്ടത്തിന് മുകളിൽ ഈ കാർമുകിലിനോട് പോയി നിന്നിട്ട് അവിടെ മഴയായി പെയ്യാൻ പറയാണ്. അപ്പോൾ ഈ ശബ്ദം കേട്ട വ്യക്തി ആ കാർമുകിൽ പോകുന്നതിനനുസരിച്ച് പോവാണ്. കുറച്ചെത്തിയപ്പോൾ മഴ പെയ്തു. ആ മഴവെള്ളം അതാണ് ഒരു വ്യക്തി തൻ്റെ തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ അയാൾ അയാളെ പേര് പറഞ്ഞു. അപ്പൊ തോട്ടക്കാരൻ പറയാണ്, നിങ്ങൾ എന്തിനാ എന്റെ പേര് ചോദിച്ചത്? അപ്പൊ ആ വ്യക്തി പറയാണ്, ഞാൻ ഈ കാർമുകിലിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇന്ന വ്യക്തിയുടെ തോട്ടം നനക്കാനാണ് കാർമുകിലിനോടുള്ള വിളി, നിങ്ങളുടെ പേരാണ് ആ പറഞ്ഞത്, ഞാൻ അതനുസരിച്ചാണ് വന്നത്. അവിടെ കാർമുകിൽ ഒട്ടും ഉണ്ടായിരുന്നു ആ ഭാഗത്ത്, പക്ഷെ ഈ കാർമുകിൽ അവിടെ പോയിട്ട് പെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു അള്ളാഹുവിൽ നിന്നുള്ള കെറാമത്ത് നിങ്ങളിൽ അരുളപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യാറ്, പുണ്യം ചെയ്യാറ് എന്ന് ചോദിച്ചപ്പോൾ ആ തോട്ടക്കാരൻ പറയാണ്, ഈ തോട്ടം അതിൽ വിളവന്നാൽ ആ വിള ഞാൻ മൂന്നാക്കി ഭാഗിക്കും, മൂന്നാക്കി ഭാഗിക്കും. അതിൽ മൂന്നിലൊന്ന് സദക്കയാണ്, മൂന്നിലൊന്ന് സദക്ക, മൂന്നിലൊന്ന് അടുത്ത വിളക്കുള്ള വിത്താണ്, മൂന്നിലൊന്നാണ് ഞാൻ എന്റെ കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളത് അന്നായിട്ട് ഉപയോഗിക്കാറ്. ഇതാണ് എന്റെ പതിവ് എന്നാണ് ആ തോട്ടക്കാരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ആ ഒരു മനസ്സ് അയവ്, കയ്യയവ്, സ്വത്തിന്റെ വിഷയത്തിൽ അയാൾക്കുള്ളത് കൊണ്ടാണ് ഈ അനുഗ്രഹം. നോക്കൂ, നിങ്ങൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ പോഷിപ്പിച്ചത്, ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചത്, ആദരിച്ചത്. അപ്പോ ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ നഷ്ടമോ അതേപോലെ തന്നെ കോട്ടമോ ഭയക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെയോ, അതിൽ നമുക്ക് ധന്യതയാണ്, അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു നല്ല നീയത്തും സൽവിചാരവും ഉണ്ടാകണം. പലപ്പോഴും ഈ സ്വാർത്ഥ ചിന്തകൾ സ്വാഭാവികമാണ് മനുഷ്യർക്ക് സ്വത്തിന്റെ വിഷയത്തിൽ. പക്ഷേ പ്രമാണവചനങ്ങൾ നമ്മളെ ആ വിഷയത്തിൽ ചികിത്സിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് മാറ്റാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചതല്ല, വിശുദ്ധ ഖുർആന്റെ ആ അവതരണം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കഥ കേട്ടു. മസ്ജിദുൻ നബവിയുടെ ഖിബ്ലയുടെ ഭാഗം, അതിന് കുറച്ചു മുന്നിലായിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ബൈറുഹ എന്ന് പറയുന്ന തോട്ടം, വളരെ ധന്യമായ ഒരു തോട്ടം, നമ്മൾ മലയാള ഭാഷയിൽ സസ്യ ശ്യാമള കോമളം എന്ന് പറയുന്നത് പോലുള്ള ഒരു ഭൗതിക കാഴ്ചപ്പാട് ആ തോട്ടത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ആ തോട്ടത്തിൽ പ്രവേശിക്കും, എന്നിട്ട് ആ തോട്ടത്തിൽ തണൽ കൊണ്ടിരിക്കും. ആ തോട്ടത്തിൽ അതിലെ വെള്ളം കുടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവൃതി കൊള്ളും. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏറെ ഹൃദ്യമായിരുന്നു ആ തോട്ടത്തിന്റെ അവസ്ഥ. ലൻ തനാലുൽ ബിറഹത്ത തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് സ്വാർത്ഥമായത്, ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം നേടുന്നവരല്ല എന്ന ആശയത്തിൽ ആയത്തിറങ്ങിയപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരം സ്പർശിച്ച് എന്താ പറഞ്ഞത്? എനിക്ക് സ്വാർത്ഥമായത് ബൈറുഹ ആണ്, നിങ്ങൾക്കറിയാം എന്റെ ഭൗതിക വിഭവങ്ങളിൽ ഏറ്റവും ധന്യമായത് എനിക്ക് സ്വാർത്ഥമായത് ബൈറുഹ ആണ്. ഈ ആയത്തിറങ്ങിയിരിക്കുന്നു, ഞാൻ ബൈറുഹ അള്ളാഹ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിക്കുകയാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഏറ്റവും സ്വാർത്ഥമായത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിൽ ഒട്ടും അലസര ഉണ്ടായില്ല, പ്രയാസം ഉണ്ടായിരുന്നില്ല. എപ്പോ? ഈ വചനം മനസ്സിനെ ചികിത്സിച്ചപ്പോ. ഇങ്ങനെ പ്രമാണ വചനങ്ങൾ നമ്മുടെ മനസ്സിനെ ചികിത്സിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം, അത് അനിവാര്യമാണ്. വിശിക്ഷ സദക്ക നിർവഹിക്കുന്ന വിഷയത്തിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ മനുഷ്യർ ലുബ്ധരായി പിശുക്കരായിട്ട് വർത്തിക്കുന്ന ഒരു ഭൗതിക സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് നമ്മൾ സക്കാത്തിനെ കുറിച്ച് കേട്ടു. എല്ലാവരുടെയും സ്വത്തിൽ അത് നിസാബ് എത്തിയിട്ടില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മളുടെ വാർഷിക ഇൻകം, നമ്മുടെ ചെലവുകൾ കഴിച്ച് നമ്മുടെ കയ്യിലിരിപ്പ് നോക്കണം. ആ കയ്യിലിരിപ്പിന്റെ ഒരു വിഹിതം, അതൊരു വലിയ ഗണ്യമായ വിഹിതമല്ല. പിന്നെയോ, 100,000 രൂപയുണ്ട് എങ്കിൽ 2,500 രൂപ എന്റെ വിഷയമാണ്. 100,000 ഉറുപ്പിക കൈവശമുള്ളവർ അതിൽ 2,500 രൂപ, അതാണല്ലോ സക്കാത്ത്. ആ കയ്യിലിരിപ്പ് നോക്കിയിട്ട് ആ 2,500 സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ സ്വലയും സക്കാത്തും അള്ളാഹു സുബ്ഹാനഹു വതാല ചേർത്താണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. നമസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, സ്വലാത്ത്, സകാത്ത് ചേർത്ത് പറയണം. നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. നമസ്കരിക്കാത്തവർ ഇസ്ലാമിൽ അവരുടെ സ്ഥാനം എന്ത് എന്നുള്ളത് നമുക്കറിയാം. ആ നമസ്കാരത്തോട് സകാത്തിനെ ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഏറെ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സകാത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരു വിഭാഗത്തോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് ചരിത്രത്തിൽ വന്നത് നമ്മൾ ഇന്ന് കേൾക്കേണ്ടായി. എന്തിനാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ഒരു വിഭാഗം ആളുകളോട് യുദ്ധം പ്രഖ്യാപിച്ചത്? അവർ വിഗ്രഹാരാധകരായതുകൊണ്ടല്ല, അവർ ഇസ്ലാമിനെ തള്ളിയതുകൊണ്ടല്ല, പിന്നെ അവർ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു എന്നതിനാലാണ്. അതിന്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വിഭാഗത്തോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് നമ്മൾ വായിക്കേണ്ടായി, ഇന്ന് കേൾക്കേണ്ടായി. അത് പ്രസിദ്ധമായ സംഭവമാണ്. അപ്പൊ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവരോട് യുദ്ധം വരെ പ്രഖ്യാപിക്കപ്പെട്ട ചരിത്രമാണ് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വായിക്കാനുള്ളത്. സക്കാത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. റമദാൻ ഒളിപാടകലെ, വിശുദ്ധ റമദാനായിട്ടുണ്ട് എങ്കിൽ റമദാൻ പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടിയാണ്. മനുഷ്യർ സഹജീവികളെ കുറിച്ച് ആലോചിക്കും, പട്ടിണി പാവങ്ങളെ കുറിച്ച് ആലോചിക്കും, അഗതികൾ, അന്യാശ്രയക്കാർ, അവരെ കുറിച്ച് ആലോചിക്കും. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാൻ അവർക്ക് മനസ്സ് വരും. സക്കാത്ത് നിർബന്ധ ബാധ്യതയാണ്. അത് സമ്പത്തുള്ളവന്റെ പിരടിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചുമത്തിയ നിർബന്ധ ബാധ്യതയാണ്. അത് സക്കാത്തായിട്ട് പോയേ മതിയാകൂ. അതില്ല എങ്കിൽ നമ്മളുടെ സ്വത്ത് നമുക്ക് പ്രതികൂലമാണ്, നമ്മുടെ സ്വത്ത് നമുക്ക് പ്രതികൂലമാണ്. അത് നമ്മുടെ കഴുത്തിൽ പരലോകത്ത് ചാർത്തപ്പെടും. ഒരു സർപ്പമായി നമ്മളോട് ഗർജിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നേരെ ചീറ്റി ഊതുന്ന ഒരു സർപ്പമായിട്ട് നമ്മുടെ സ്വത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റും എന്ന് മുന്നറിയിപ്പുണ്ട്. അന്ത്യനാളിൽ ചെലവഴിക്കാതെ പിശുക്കിയവർ എന്താണോ പിശുക്കി വെച്ചത് ആ സ്വത്ത് അവരുടെ കഴുത്തിൽ ആഭരണമായിട്ട് ചാർത്തപ്പെടുന്നതാണ്. ഹദീസിൽ വന്നത് ആ ആഭരണം ഒരു വിഷം ചീറ്റുന്ന ഉഗ്രവിഷമുള്ള സർപ്പമായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പിശുക്കുന്നവർ പിശുക്കി വെക്കുന്നത് തങ്ങൾക്ക് ഗുണമാണ് എന്നൊരിക്കലും വിചാരിക്കണ്ട, അത് ഉപദ്രവം, വില നാശം മാത്രമാണ്. സകാത്ത് കൊടുക്കേണ്ടവർ അതിനെക്കുറിച്ച് ചുറ്റും ആലോചിക്കുക തന്നെ വേണം. എന്റെ ഇൻകം എത്ര, അതിൽ ഞാൻ എത്ര സകാത്ത് കൊടുക്കണം. സകാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, അർഹരെ നോക്കണം. സകാത്ത് സ്വീകരിക്കുവാൻ ആരാണ് അർഹരായവർ? അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത ഖുലൂബുഹും വഫിർ റിഖാബ് എന്ന് തുടങ്ങി എട്ട് വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടവർക്കാണോ ഞാൻ നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ റമദാനെ സ്വീകരിക്കാനുള്ളതായി ഈ ഒരു സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ നമ്മുടെ സക്കാത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച്, ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ച്, നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുക, ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, അതൊരിക്കലും നമുക്ക് നഷ്ടമല്ല. അത് നമുക്കൊരിക്കലും ഒരു ഇല്ലായ്മ, വല്ലായ്മ സമ്മാനിക്കുകയുമില്ല. നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് വരും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നേരെ അവന്റെ കാരുണ്യവർഷം അരുളുകയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആദരിക്കുകയും ചെയ്യും. പലപ്പോഴും മനുഷ്യർ പരാജയപ്പെടുന്ന ഒരു വിഷയമാണ് ദാനധർമ്മത്തിന്റെ വിഷയം. ഖതീബ് ഉണർത്തിയതുപോലെ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഒരു പരാജിതരാകാൻ പാടില്ല എന്നതിനാലാണ് ഒരു വസീയത്ത് ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. സകാത്ത് കൊടുക്കാതെ നമ്മൾ പിശുക്കി സ്വത്ത് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അന്യരുടെ അവകാശമാണ് നമ്മൾ പിന്നീട് നമുക്ക് ചെലവഴിക്കുന്നത്, നമ്മളുടെ ഉറ്റവർക്ക്, ഉടയവർക്ക്, മക്കൾക്ക്, ഭാര്യക്കൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ സകാത്ത് വിഹിതം അത് നിർബന്ധമായി നമ്മുടെ സ്വത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ അർഹർക്ക് നൽകിയതിന് ശേഷമായിരിക്കണം നമ്മളുടെ സ്വത്തിൽ നമ്മളുടെ ക്രയവിക്രയങ്ങൾ, അതേപോലെ തന്നെ ഇടപാടുകൾ, അതേപോലെ തന്നെ നമ്മൾ ജീവിത ചെലവുകൾ നൽകുന്നത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ തൗഫീഖേക്ക് റബ്ബ് നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ സ്വർഗത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തോഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പിരടികളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗമേകി അള്ളാഹു നമ്മളെയെല്ലാം ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها حدودها وصخورها وجنودها اللهم احفظ لها عقيدتها وقيادتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين